പ്രിയപ്പെട്ടവരും ആധ്യാത്മിക സ്നേഹവും ആവിലായിലെ വിശുദ്ധ തെരേസ. ആധ്യാത്മികമായ സ്നേഹം എത്രമാത്രം വികാരനിർഭരമാണെന്നറിയുന്നത് വിസ്മയകരം തന്നെ. അത് പ്രാപിക്കുന്നതിന് എന്തുമാത്രം കണ്ണുനീരും തപക്രിയകളും പ്രാർത്ഥനകളും ആവശ്യമായിരിക്കുന്നു. അല്പം പോലും സ്വാർത്ഥ താല്പര്യം കലരാത്ത സ്നേഹമിതാണ്. സ്നേഹിക്കുന്ന ആത്മാവ് സ്വർഗീയ അനുഗ്രഹങ്ങളാൽ സമ്പന്നമായി കാണണമെന്ന് മാത്രമാണ് അങ്ങനെ സ്നേഹിക്കുന്നയാളുടെ അഭീഷ്ടവും ആവേശവുമെല്ലാം. ഇതാണ് യഥാർത്ഥമായ സ്നേഹം. നമുക്ക് തമ്മിൽ തമ്മിൽ അഥവാ ബന്ധുമിത്രാദികളോട് സാധാരണമായുള്ള സ്നേഹബന്ധം മറ്റൊരു തരത്തിലാണ്. നാം സ്നേഹിക്കുന്നവർ മരിക്കരുതെന്നാണ് നാം ആഗ്രഹിക്കുക. അവരുടെ തല വേദനിച്ചാൽ നമ്മുടെ പ്രാണനും വേദനിക്കുന്നെന്ന് തോന്നിപ്പോകും. വിശുദ്ധമായ സഹോദര സ്നേഹം, ആധ്യാത്മികമായ സ്നേഹം ഇങ്ങനെയല്ല. സ്വാഭാവിക ബലഹീനത നിമിത്തം മേൽ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് തോന്നിയേക്കാമെങ്കിലും ക്ലേശങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പ്രയോജനകരമല്ലേ? അവ നിമിത്തം അവരുടെ സുഹൃത്ത് സമ്പത്ത് വർദ്ധിക്കുന്നുണ്ടോ? അവർ എപ്രകാരം അവ സഹിക്കുന്നു എന്നൊക്കെ നാം പര്യാലോചിച്ചു തുടങ്ങും. അതോടൊപ്പം അവർക്ക് ക്ഷമയുണ്ടാകുന്നതിനും കഷ്ടതകൾ അവർക്ക് പുണ്യയോഗ്യതയായി പരിണമിക്കുന്നതിനും വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യും. അത്തരം ഫലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ദുഃഖമൊന്നും തോന്നില്ല, പ്രത്യുത സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്യും. ക്ലേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന യോഗ്യതകളും പുണ്യങ്ങളുമെല്ലാം പ്രിയപ്പെട്ടവരുടെ നിക്ഷേപത്തിലേക്ക് വരവ് വയ്ക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ സഹിക്കുന്നത് കാണാതിരിക്കാൻ അവരുടെ കഷ്ടതകൾ നാം തന്നെ സസന്തോഷം സഹിച്ചേനെ. എങ്കിലും അവ നിമിത്തം നാം കലങ്ങുകയോ അസ്വസ്ഥരാവുകയോ ചെയ്യില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, ഈ സ്നേഹം നല്ല സ്നേഹിതനായ ഈശോയ്ക്ക് നമ്മോടുണ്ടായിരുന്ന സ്നേഹത്തിന് സദൃശ്യവും അതിൻ്റെ അനുകരണവുമത്രേ. തന്നിമിത്തം ഇത് നമുക്ക് അത്യന്തം ഗുണകരമാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവർ ക്ലേശങ്ങൾ സഹിക്കാതെ അവയുടെ ഫലം പ്രാപിക്കുവാൻ പര്യാപ്തമായ വിധം നാം തന്നെ സർവവും സഹിക്കാൻ ഈ സ്നേഹം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരം സ്നേഹിക്കുന്നവരുടെ മൈത്രി സമ്പാദിക്കുന്നവർക്ക് വളരെയധികം പ്രയോജനം സിദ്ധിക്കുന്നു. പക്ഷേ അനന്തരഫലം രണ്ടിലൊന്ന് തീർച്ചയായിരിക്കും. ഒന്നുകിൽ മിത്രങ്ങൾ ഇവരുടെ സവിശേഷ സൗഹൃദം വിട്ടുപേക്ഷിക്കും, അല്ലെങ്കിൽ അവരും തങ്ങളുടെ മാർഗം അവലംബിച്ച് തങ്ങളോടൊന്നിച്ച് ഒരേ ലക്ഷ്യത്തിലെത്താനുള്ള അനുഗ്രഹം വിശുദ്ധ മോണിക്ക വിശുദ്ധ അഗസ്റ്റിനു വേണ്ടി പ്രാപിച്ചതുപോലെ ഇവർ കർത്താവിൽ നിന്ന് പ്രാപിക്കും. മിത്രങ്ങളുടെ നേർക്ക് രണ്ടു തരത്തിലുള്ള ഭാവം കാണിക്കാൻ ഇവർ തുനിയുകയില്ല. സുഹൃത്തുക്കൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ അവർ ബദ്ധശ്രദ്ധരായിരിക്കും. അവരുടെ ചെയ്തികൾ യാതൊന്നും ഇവരിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. ഏറ്റവും നിസ്സാരമായ ന്യൂനത പോലും ഇവരുടെ ദൃഷ്ടിയിൽപ്പെടും. അവർ വഴിതെറ്റി സഞ്ചരിക്കുന്നെന്നും അരുതാത്തത് വല്ലതും ചെയ്യുന്നെന്നും കണ്ടാൽ ഇവർ അവരെ ഗുണദോഷിക്കും. അവർ മനസ്സു തിരിയുന്നില്ലെങ്കിൽ പിന്നെ അവർക്കുള്ള പിന്തുണ പിൻവലിക്കും. കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മടിക്കുകയുമില്ല. തൽഫലമായി ഒന്നുകിൽ അവർ നന്നാവും, അല്ലെങ്കിൽ നമ്മോടുള്ള സൗഹൃദം ഉപേക്ഷിക്കും. പുണ്യപ്പെട്ട സൗഹൃദങ്ങളുടെ ഗുണങ്ങൾ. ഇത്തരക്കാരാൽ സ്നേഹിക്കപ്പെടുന്നവർ ഭാഗ്യമുള്ളവർ. ഇവരെ അവർ അറിഞ്ഞ ദിവസവും ഭാഗ്യപ്പെട്ടത്. ഇങ്ങനെയുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടുന്നെങ്കിൽ അങ്ങനെയുള്ളവരെ എത്ര വേണമെങ്കിലും സ്നേഹിച്ചുകൊള്ളുക. ഇത്തരക്കാർ കുറച്ചു പേർ മാത്രമേ ഉണ്ടാകൂ. എങ്കിലും പൂർണ്ണത പ്രാപിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിയപ്പെടാതിരിക്കാൻ കർത്താവ് ഇടവരുത്തുകയില്ല. എന്നാൽ നിങ്ങൾ പറയുമായിരിക്കും, ഇതത്ര ആവശ്യമുള്ള കാര്യമല്ല, ദൈവത്തെ പ്രാപിക്കുന്നെങ്കിൽ അത് മതിയെന്ന്. ദൈവത്തെ പ്രാപിക്കുന്നതിനുള്ള നല്ല വഴിയാണ് അവിടുത്തെ മിത്രങ്ങളുമായി ഇടപെടുക എന്നത്. അതിൽ നിന്ന് എപ്പോഴും സത്ഫലങ്ങൾ ഉണ്ടാകും. എന്റെ സ്വന്തം അനുഭവം കൊണ്ട് എനിക്കതറിയാം. ഈ തരത്തിലുള്ള സ്നേഹമാണ് നമുക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരംഭത്തിൽ അത് അത്ര പരിപൂർണമായിരിക്കില്ലെങ്കിലും കർത്താവ് ക്രമേണ അതിനെ പൂർത്തിയാക്കിക്കൊള്ളും. അത് ആർജിക്കാനുള്ള മാർഗങ്ങൾ മുതൽ നമുക്ക് ആരംഭിക്കാം. സ്നേഹം ആദ്യം വികാരപ്രേരിതമായിരിക്കുമെങ്കിലും സാമാന്യമായി പറഞ്ഞാൽ അതത്ര ഹാനികരമായിരിക്കില്ല. സ്നേഹത്തിൽ ആർദ്രത കലരുന്നതും അതിനെ പോഷിപ്പിക്കുന്നത് തന്നെയും സഹോദരങ്ങളുടെ കഷ്ടതകളെയും രോഗങ്ങളെയും കുറിച്ച് അനുകമ്പ തോന്നുന്നതും ചിലപ്പോൾ അഭിലഷണീയവും ആവശ്യവുമത്രേ. മറ്റുള്ളവരുടെ കുറവുകൾ സഹിക്കാൻ എളുപ്പവഴി. ചില അവസരങ്ങളിൽ ഉഗ്രമായ ദുരിതങ്ങൾ കാരണമാകുന്നത്രയും പീഡകൾ. മറ്റവസരങ്ങളിൽ നിസാരമായ അസുഖങ്ങളിൽ നിന്ന് അനുഭവപ്പെട്ടെന്ന് വരാം. ലഘുവായ കാരണങ്ങൾ നിമിത്തം കഠിനമായ ഞെരുക്കം അനുഭവിക്കുക ചില ആളുകളുടെ പ്രാകൃതവുമായിരിക്കും. നിങ്ങളുടെ സ്വഭാവം നേരെ മറിച്ചായിരുന്നാലും മറ്റുള്ളവരോട് സഹതപിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വിമുഖരായിരിക്കരുത്. ഒരുപക്ഷെ ഈ വക ക്ലേശങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവ് നിങ്ങളെ ഒഴിവാക്കിയിരിക്കുകയും യഥാർത്ഥത്തിൽ ഗുരുതരവും എന്നാൽ മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുന്നവയും അവിടുന്ന് നമുക്ക് തരാനിരിക്കുകയായിരിക്കും. തന്നിമിത്തം അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ അളവ് കൊണ്ട് നാം മറ്റുള്ളവരെ വിധിക്കരുത്. നമ്മുടെ ശ്രമം കൂടാതെ കർത്താവ് നമുക്ക് ആത്മീയ വീര്യം തന്നിട്ടുള്ള സന്ദർഭങ്ങളല്ല, പ്രത്യുത നാം ദുർബലരായിരുന്ന അവസരങ്ങളാണ് നമ്മുടെ ഓർമ്മയിൽ വരേണ്ടത്. സഹനത്തെ അഭിലഷിക്കുകയും തന്നിമിത്തം സകല വിഷമങ്ങളും നിസാരമെന്ന് ഗണിക്കുകയും ചെയ്യുന്നവരെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളവർ ഇത് പ്രത്യേകം ഓർക്കണം. തങ്ങൾ ദുർബലരായിരുന്നപ്പോഴത്തെ സ്ഥിതി എന്തായിരുന്നുവെന്നും ഇപ്പോൾ ആ നില മാറിയിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ ഗുണം കൊണ്ടല്ലെന്നും ഓർമ്മിക്കുവാൻ ഇക്കൂട്ടർ ഉറ്റു ശ്രമിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പിശാജ് സമീപസ്ഥരുടെ പേരിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഉപവിയെ ഇപ്രകാരം ക്രമേണ തണുപ്പിക്കാനും അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ പക്ഷത്ത് കൃത്യവിലോപമായിരിക്കുന്നത് പുണ്യപൂർണതയാണെന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനും ഇടയുണ്ട്. തിന്മയുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാം. എല്ലാറ്റിലും ശ്രദ്ധയും കരുതലും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ പിശാജ് ഒരിക്കലും ഉറങ്ങുന്നില്ല. പുണ്യവഴിയിൽ കൂടുതൽ പുരോഗമിച്ചവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അവരുടെ നേർക്ക് അവൻ ഉന്നയിക്കുന്ന പ്രലോഭനങ്ങൾ കൂടുതൽ കഠിനമാണ്. ഞാൻ നിർദ്ദേശിക്കുന്നതുപോലെ ശ്രദ്ധയില്ലാത്തവർ അപകടം ഗുരുതരാവസ്ഥയിൽ എത്തുന്നതിനു മുമ്പ് വിവരം ഗ്രഹിച്ചില്ലെന്നും വരും. ചുരുക്കത്തിൽ നാം സദാ ജാഗ്രതയോടെ പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിശാചിന്റെ ഗൂഢതന്ത്രങ്ങളെ കണ്ടുപിടിക്കുന്നതിനും അവന്റെ സാന്നിധ്യത്തിൽ ലക്ഷണങ്ങൾ നിർണയിക്കുന്നതിനും പ്രാർത്ഥനയേക്കാൾ ഫലപ്രദമായ ഉപാധി മറ്റൊന്നില്ല. പ്രത്യക്ഷമായ ഏതെങ്കിലും കുറ്റം ആരിലെങ്കിലും കണ്ടാൽ അതേപ്പറ്റി അത്യന്തം പരിതപിക്കുക. അതിനെക്കുറിച്ച് വിസ്മയിക്കാതെ അതിന്റെ ന്യൂനത സഹിക്കാൻ അഭ്യസിക്കുന്നത് ഉറപ്പായ സ്നേഹത്തിന്റെ തെളിവാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാം യോജിക്കുന്നില്ലെങ്കിലും അവരുടെ നേർക്കുള്ള ആദരവ് നിമിത്തം ഒത്തൊരുമിച്ച് പോവാൻ പരിശ്രമിക്കുന്നെങ്കിൽ എല്ലാം പരിപൂർണമായ സ്നേഹമായിരിക്കും. സഹോദരങ്ങളിൽ അനുകമ്പയും സഹതാപവും അർഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ശരിയായി ഗ്രഹിക്കുകയും വേണം. നിങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും മൂലം മറ്റുള്ളവർക്കും സഹിക്കേണ്ടതായിട്ടുണ്ട് എന്നത് മറക്കാതിരിക്കാം. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തവയും അക്കൂട്ടത്തിൽ ധാരാളമുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. കുറ്റക്കാരായ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും അവരിൽ കാണുന്ന ഓരോ കുറ്റത്തിനും എതിരായ പുണ്യം അഭ്യസിക്കുകയും ചെയ്യുക. തിരുത്തലുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കാത്ത മറ്റുള്ളവരുടെ കുറവുകൾ സ്വന്തം മാതൃകയിലൂടെ മാറ്റിയെടുക്കാൻ അക്ഷീണം യത്നിക്കണം. ഒരു പുണ്യം ശ്രദ്ധേയമായ രീതിയിൽ മറ്റുള്ളവർ അഭ്യസിക്കുന്ന കാഴ്ച അതില്ലാത്തവരെ ആകർഷിക്കാതിരിക്കുകയില്ല. അത്യന്തം ഫലപ്രദമായ ഈ ഉപദേശം നിങ്ങൾ മറക്കരുത്.